بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين
بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سأخذ المارئ ما لا يرب سبحانه وتعالى يولين آتنان رديشن السوطي جبالش جيبيدم ننناكوان എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൽ നിന്നുള്ള ബാബുൽ ഖൗഫി മിനശ്ശിർക്ക് എന്ന അധ്യായമാണ്. ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, ഷിർക്കിനെ തൊട്ടുള്ള, ഷിർക്കിനെ കുറിച്ചുള്ള പേടി, ഭയം, ഇതാണ് പ്രസ്തുത അധ്യായം അർത്ഥമാക്കുന്നത്. ഈ അധ്യായത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള തിരുമൊഴികളുമാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. വഖൗലുല്ലാഹി അസ്സ വജൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വഖാല അൽ ഖലീലു അലൈഹി സലാം വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അഫിൽ ഹദീസ് أخوف ما أخاف عليكم الشرك الأصغر. فسئل عنه فقال الرياء. وعن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من مات وهو يدعو من دون الله ندا دخل النار. رواه البخاري. ولمسلم عن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من لقي الله لا يشرك به شيئا دخل الجنة، ومن لقيه يشرك به شيئا دخل النار. إذن പ്രസ്തുത അധ്യായം, അതിൽ വന്നതായ വിശുദ്ധ വചനങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും. ശിർക്കിനെ കുറിച്ചുള്ള ഭയത്തിന്റെ വിഷയത്തിൽ ഷെയ്ഖ് ഉണർത്തിയ ഒന്നാമത്തെ ആയത്ത് സൂറത്ത് നിസായിലെ 48-ാമത്തെ ആയത്താണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി ويغفر ما دون ذلك لمن يشاء. ان الله ترتيائم الله لا يغفر ان പൊറുക്കുകയില്ല മാപ്പേകുകയില്ല ان يشرك به അവനിൽ ശിർക്ക് വെക്കപ്പെടുന്നത്. ويغفر ما دون ذلك അതൊഴിച്ചുള്ളത് മാദൂന ദാലിക് നന്നമ്മാ ഖൈർ ദാലിക് അതൊഴിച്ചുള്ളത് അവൻ പൊറുക്കും. ലിമയ്യശ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇവിടെ ഷിർക്കിനെ ഭയക്കണമെന്നറിയിക്കുന്ന ഭാഗം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി തന്നിൽ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു പൊറുക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു മഗ്ഫിറത്തിനെ ശിർക്ക് ചെയ്യുന്നവരെ തൊട്ട് നിഷേധിച്ചിരിക്കുന്നു. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ മറക്കുക, അതേപോലെ തന്നെ അതിൽ മാപ്പേക്കുക, വിട്ടുവീഴ്ചയേക്കുക എന്നുള്ളതാണ്. അപ്പൊ വിട്ടുവീഴ്ചയേകലും മാപ്പേകലും അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യുന്നവർക്ക് നിശ്ചയിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യം അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തൊരിക്കലും അള്ളാഹു ഷിർക്ക് പുറത്തു തരൂല എന്നോ ഷിർക്കിനെ പൊറുക്കുകയും മാപ്പാക്കുകയും ഇല്ല എന്നുള്ളത് അറിയിക്കില്ല, അറിയിക്കുന്നില്ല. പ്രത്യുത ഷിർക്കും അള്ളാഹു പൊറുക്കും, പക്ഷേ ഷിർക്ക് പൊറുക്കണമെങ്കിൽ അള്ളാഹുവോട് തൗബ ചെയ്യണം. എന്നാൽ ഷിർക്ക് ഒഴിച്ചുള്ള പാപങ്ങളോ അതെല്ലാം അള്ളാഹുവിന്റെ മഷീഅത്തിന് താഴെയാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഷിർക്ക് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലല്ല. ഷിർക്കല്ലാത്ത അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഷിർക്കല്ലാത്ത ഇതര പാപങ്ങൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തേക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ നൽകി, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നരകത്തിൽ നിന്നുള്ള മോചനം നൽകിയേക്കും. എന്നാൽ ഷിർക്കിന് ഇങ്ങനെ ഒരവസ്ഥ അല്ല. ഷിർക്ക് അള്ളാഹുവിന്റെ മഷീഅത്തിന് കീഴിൽ ഉദ്ദേശിക്കുമെങ്കിൽ പൊറുക്കുക, ഇല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ള അവസ്ഥ ഷിർക്കിനില്ല. ഷിർക്ക് പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യുക തന്നെ വേണം. തൗബ ഇല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഷിർക്ക് പൊറുക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ ഷിർക്ക് നമുക്കറിയാം, ഷിർക്ക് പല ഇനങ്ങളാണ്. വലിയ ഷിർക്കുണ്ട്, ഷിർക്കുൽ അക്ബർ. അതേപോലെ തന്നെ ഷിർക്കുൽ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്ക്. അതേപോലെ തന്നെ ഷിർക്കുൽ ഖഫി ഉണ്ട്, ഗോപ്യമായ ഷിർക്ക്. ഗോപ്യമായ ഷിർക്ക് എന്ന് പറഞ്ഞാല് ലോകമാന്യത പോലുള്ളത്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ വലിയ ഷിർക്കിന് മാർഗമാകുന്നത്, വസീലയാകുന്നത്. ഷിർക്ക് എന്ന് ശറയിൽ പേര് വന്നിട്ടുണ്ട്, പക്ഷേ അത് വലിയ ഷിർക്കിന് വസീലയാണ്. പയലസ് നൂല് ബന്ധിക്കുക, കേവലം അത് ബന്ധിക്കൽ. അതേപോലെ തന്നെ അനുഗ്രഹങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തുക, അള്ളാഹുവും അള്ളാഹു അല്ലാത്തവരും തുല്യപ്പെടുത്തി പറയുക മാഷാ അള്ളാഹ് വശിത് എന്ന നിലക്ക്, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ തുല്യപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ ഷിർക്കുൽ അസ്ഹറാണ്, ചെറിയ ഷിർക്കാണ്. അതേപോലെ തന്നെ അഷ്ഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക്. വലിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ, അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥന, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച തുടങ്ങിയുള്ളതായ വലിയ ഷിർക്ക്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിക്കൽ, അള്ളാഹുവിന് പ്രത്യേകമായത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കൽ. ഇങ്ങനെയുള്ള മൂന്ന് ഷിർക്കും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തന്നിൽ ഷിർക്ക് വെക്കപ്പെടുന്നത് അള്ളാഹു പൊറുക്കുകയില്ല എന്ന ആയത്തിന്റെ പരിധിയിൽ പെടുമോ? പണ്ഡിതന്മാർക്കിടയിൽ അതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ചിലത് പറഞ്ഞത് ഈ ആയത്ത് വലിയ ഷിർക്കിനെയും ചെറിയ ഷിർക്കിനെയും കോപ്യമായ ഷിർക്കിനെയും ഒരുപോലെ ആയത്ത് കൈകാര്യം ചെയ്യുന്നു. അള്ളാഹുവിൽ ഷിർക്ക് വെക്കുന്നത് എന്നാണ് പറഞ്ഞത്, അത് വലിയ ഷിർക്കായാലും ചെറിയ ഷിർക്കായാലും ഗോപ്യമായ ഷിർക്കായാലും മനുഷ്യന്മാർ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ നിന്ന് പാപമോചനം അവർക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദ്ദേശം വലിയ ഷിർക്കാണ്, ചെറിയ ഷിർക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിധി വൻ പാപങ്ങളുടെ വിധിയാണ്. ചെറിയ ഷിർക്കിന്റെ വിധി വൻ പാപങ്ങളുടെ വിധിയാണ്. പിന്നെ എന്തിനാണ് വൻ പാപം എന്ന് പറയാതെ കബായിർ എന്ന് പറയാതെ ഷിർക്ക് എന്ന് പേര് വന്നത്? ഷറയിൽ അതിന് ഷിർക്ക് എന്ന് പേര് വന്നിട്ടുണ്ട്. വലിയ ഷിർക്കിന് അത് കാരണാവും ചെയ്യും. അതുകൊണ്ടാണ് കബായിർ എന്നോ അല്ലെങ്കിൽ പിന്നെ വൻ പാപം എന്ന് പറയാതെ ഷിർക്ക് എന്ന് ചെറിയ ഷിർക്കിന് പേര് വിളിച്ചത്. ഷിർക്ക് എന്ന് ഷറയിൽ അതിന് പേരുണ്ട്, പക്ഷേ എന്നാലോ അത് വലിയ ഷിർക്കിനുള്ള വസീലയാണ്. അപ്പോ വൻ ഷിർക്കാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. യഥാർത്ഥത്തിൽ ആയത്തിന്റെ തേട്ടം എല്ലാ ഷിർക്കും ഇതിൽ അകപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തന്നിൽ ഷിർക്ക് വെക്കപ്പെടുന്നത് എന്നുള്ളത് അൻ യുശ്റക എന്ന് പറഞ്ഞാൽ അന്നും ഫേലുമാണ്. അത് ക്രിയാധാതുവിന്റെ അർത്ഥമാണ് കൊണ്ടുവരിക, ഇഷ്റാഖ് എന്നുള്ള അർത്ഥമാണ് കൊണ്ടുവരിക. ഇഷ്റാഖ് എന്നുള്ളത് നക്കീറയാണ്, അത് നഫീന്റെ സിയാക്കിലാണ് വന്നത്. അഥവാ നക്കീറയെ മുൻകടന്ന് ലാ എന്ന നഫി വന്നിരിക്കുന്നു. നക്കീറയെ മുൻകടന്ന് നഫി വന്നാൽ അത് ഉമൂമിന്റെ മാന ഇഫാദത്ത് ചെയ്യും എന്നാണ് വ്യാകരണം ശാസ്ത്രം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഷിർക്കും ചെറിയ ഷിർക്കും ഖഫിയായ ഷിർക്കും ഒക്കെ ഈ ആയത്തിന്റെ വരിധിയിൽ പെടും എന്ന് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് ഉണർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ആയത്തിനെ ഷെയ്ഖുൽ ഇസ്ലാം കൊണ്ടുവന്നത് ഷിർക്കിനെ കുറിച്ചുള്ള ഭീതിയെ പേടിയെ അറിയിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് എന്ന പാപത്തെ അള്ളാഹു പൊറുക്കൂല്ല, മനുഷ്യന്മാർ അതിനെ തൊട്ട് തൗബ ചെയ്താലല്ലാതെ. ഇതര പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം അള്ളാഹുവിന്റെ മഷീഅത്തിന് കീഴിലാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തേക്കും, ഉദ്ദേശിച്ചില്ല എങ്കിൽ പുറക്കാതെ അയാളെ ശിക്ഷയ്ക്ക് ഇരയാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് ആ ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ഉണർത്തുവാനുള്ളത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അടുത്ത ആയത്ത് അത് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഖാല ഖലീലു അലൈഹി സ്വലാം, ഖലീൽ അലൈഹി സ്വലാം പറഞ്ഞു. അൽ ഖലീൽ എന്ന് പറഞ്ഞാൽ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി വഅല നബീന അഫ്ദൽ സ്വലാത്തി വതസ്ലീം. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയായി പറഞ്ഞത്? വജ്നുബ്നി വബനി, വജ്നുബ്നി അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ നീ എന്നെ അകറ്റേണമേ, ദൂരയാക്കേണമേ. വബനിയ, എന്റെ മക്കളെയും. എന്തിനെ തൊട്ട്? അന്നഅബുദൽ അസ്നാം, ഞങ്ങൾ സനമുകളെ ആരാധിക്കുന്നതിനെ തൊട്ട്. അത് സനമുകളെ ആരാധിക്കുന്നതിൽ നിന്ന്. അപ്പൊ ഇവിടെ ഞങ്ങൾ സനമിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ ദൂരെയാക്കണമേ എന്നാണ്. വജ്നബി എന്നാൽ ഇജ്അൽനി ഫീ ജാനിബ് വൽ അസ്നാം ഫീ ജാനിബിൻ ആഖർ, ഞങ്ങൾ ഒരു ഭാഗത്തും വിഗ്രഹങ്ങളെ മറുഭാഗത്തും ആക്കുക എന്ന അതിന്റെ അർത്ഥം. ദൂരെയാക്കുക, അതാണ് ജാനിബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാഗം എന്നാണ്. അതിൽ നിന്നാണ് വജ്നബ് എന്നുള്ള കൽപ്പനക്രിയ. ഞങ്ങളെ ഒരു ഭാഗത്തും വിഗ്രഹങ്ങളെ വേറൊരു ഭാഗത്തും ആക്കണമേ എന്നാണ് അങ്ങേറ്റം അകറ്റേണമേ, ദൂരെയാക്കണമേ എന്നർത്ഥം. ഈ ദുആ നിർവഹിക്കുന്നതാരാ? എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് ദൂരെയാക്കണമേ എന്ന് ദുആ ഇരക്കുന്നത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് തൗഹീദ് സാക്ഷാത്കരിച്ചവരുടെ ഒരു ഉദാഹരണം. കഴിഞ്ഞ ക്ലാസിന്റെ ഹെഡിങ് എന്താ? മൻ ഹഖഖ തൗഹീദ് ദഖല ജന്നത്ത് ബിഗൈരി ഹിസാബ്. തൗഹീദ് സാക്ഷാത്കരിച്ചവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതിൽ ഒന്നാമത്തെ തെളിവ് കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉദാഹരണ. അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താ? ഇന്ന ഇബ്രാഹിം അഖാന ഉമ്മത്തൻ. എന്തിനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരാമർശം അവിടെ വന്നത്? തൗഹീദ് സാക്ഷാത്കരിച്ചവർക്കുള്ള ഉദാഹരണമാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരണ കൂടാതെ, അദാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പ്രയാണം കുറിക്കുന്ന, പ്രവേശിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, തൗഹീദ് സാക്ഷാത്കരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പേടിയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ ആപതിക്കുമോ എന്ന്. അതിൽ നിന്ന് ദൂരെയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദുആ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം ഉത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മയ്യമനുൽ ബലാ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിമിന് ശേഷം ആരാണ് ശിർക്ക് എന്ന പരീക്ഷണത്തിൽ വീഴുകയില്ല എന്നതിൽ നിർഭയനാകുന്നത്? ഞാൻ ശിർക്ക് ചെയ്യൂല എന്നതിൽ ആർക്ക് നിർഭയപ്പെടാനാകും? എന്നിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്നതിൽ ആർക്ക് ശിർക്കിന്റെ വിഷയത്തിൽ നിർഭയനാകാൻ സാധിക്കും എന്നാണ് ഇബ്രാഹിം തൈമി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശിർക്കിനെ പേടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്കിനെ ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഷിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. ഷിർക്കിൽ നിന്ന്, ഷക്കിൽ നിന്ന്, ഷിഖാഖിൽ നിന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടിയിട്ടുണ്ട്. അപ്പോ തൗഹീദ് സാക്ഷാത്കരിച്ച നബി പുംഗവന്മാർ വരെ ഷിർക്കിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് തേടിയിട്ടുണ്ട്, ഷിർക്കിനോടുള്ള പേടി കാരണത്താൽ എന്നുള്ളതാണ്. ഇവിടെ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ചില വിഷയങ്ങൾ. ഒന്ന്, എന്താണ് സനം എന്ന് പറഞ്ഞാൽ? അസ്നാമിനെ ആരാധിക്കുന്നതിൽ നിന്നാണ് സനം എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ പറഞ്ഞു, മാ ജുഇലാല സൂറത്തി മിമ്മാ യുഅബദു മിൻ ദൂനില്ലാ, അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നവയിൽ നിന്ന് ഒരു രൂപത്തിന്റെ കോലത്തിലാക്കപ്പെട്ടതാണ്. ഇപ്പൊ മൃഗങ്ങളുടെ കോലത്തിൽ, മനുഷ്യന്മാരുടെ കോലത്തിൽ, അതേപോലെ തന്നെ പിന്നെ നക്ഷത്രങ്ങളുടെ കോലത്തിൽ, അതേപോലെ തന്നെ മറ്റു പലതിൻ്റെയും ഒരു രൂപത്തിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സനമ എന്ന് പറയും. എന്നാൽ വസനോ, ഔസാൻ, സനമും വന്നിട്ടുണ്ട്, ഔസാനും വന്നിട്ടുണ്ട്. അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിക്കപ്പെടുന്നവർ ഔസാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഔസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്നാമിനും ഔസാൻ എന്ന് പറയും. ചില സന്ദർഭങ്ങളിൽ വിഗ്രഹങ്ങൾ സനം എന്നുള്ള അർത്ഥത്തിൽ തന്നെ വസൻ എന്ന് പറയും. പക്ഷേ വസൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്നുകൂടി വ്യാപ്തമാണ്. കാരണം അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നവർ മൊത്തത്തിൽ അതിന് വസൻ എന്ന് പറയും. അതിന് രൂപമുണ്ടായാലും ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബറി വസനൈ ഉബദ്, അല്ലാഹുവേ എന്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന വസനാക്കരുത്. അവിടെ വസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവിടെ അല്ലാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്നത് എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ അതിന്റെ താല്പര്യം. അപ്പോ പിന്നെ ഖബറിനെ കുറിച്ച് വസൻ എന്ന് പറയും, ഖബറിനെ കുറിച്ച് സനം എന്ന് പറയില്ല. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് ദൂരെയാക്കുവാനാണ്. അത് അറിയിക്കുന്നത് ഷിർക്കിനെ പേടിക്കണം എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പേടിയുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആദം സന്തതികളിൽ ആരാണ് ഷിർക്കിനെ ഭയക്കാതിരിക്കേണ്ടത്, പേടിക്കാതിരിക്കേണ്ടത്? ആരുമേ ഇല്ല. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇവരൊക്കെ ഷിർക്കിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തേടാൻ ഷിർക്കിനെ ഭയന്നുകൊണ്ട്. അപ്പോ അതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഇവിടെ നൽകിയതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴികളാണ് പിന്നീട് ഷെയ്ഖ് എടുത്തു നൽകുന്നത്. അതിൽ ഒന്ന്, അഖ്വഫു മാ അഖാഫു അലൈക്കും, അഷ്ർക്കുൽ അസ്ഹർ. അഖ്വഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഭയക്കുന്നത് ഇസ്മു തഫ്ദീലാണ്. മാ അഖാഫ്, ഞാൻ ഭയക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭയക്കുന്നത്, അലൈക്കും നിങ്ങൾക്ക്, അലൈക്കും എന്നാ നിങ്ങൾക്ക് എന്നാ സഹാബികൾക്ക്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക്. അപ്പൊ സഹാബികൾ നബിയുടെ ഉമ്മത്തികൾ അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നതിൽ അഖ്വഫ്, ഏറ്റവും ഭയന്നത് എന്താ, അഷ്ർക്കുൽ അസ്ഗർ, അഷ്ർക്കുൽ അസ്ഗർ ആകുന്നു. ഫസുഇല അൻഹു, അപ്പോൾ ഷിർക്കുൽ അസ്ഗറിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, എന്താ ഈ ചെറിയ ഷിർക്ക്? ഫഖാല, അപ്പൊ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരിയ, അത് ലോകമാന്യതയാകുന്നു, റിയാ ആകുന്നു എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ റാവിയും അതാർ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നൽകിയിട്ടില്ല. അംർ ബിനു ലബീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഹദീസാണിത്. ഈ ഹദീസ് ഇമാം അഹമ്മദ്, അതേപോലെ തബറാനി, ഇമാം ബൈഹഖി എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അതിന്റെ സനദിനെ ഹസൻ എന്നും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ സനദ് സഹീഹ് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസിന്റെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഷിർക്കുൽ അസ്ഗറിനെ ഉമ്മത്തികൾക്ക് ഭയന്നു എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷിർക്കുൽ അസ്ഗറിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അതെന്താ അഷ്ർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ? അത് അരിയ, ലോകമാന്യതയാകുന്നു. റസൂലുള്ള ചോദിക്കപ്പെട്ട് എന്താ ഷിർക്കുൽ അസ്ഗർ? അപ്പൊ അരിയ എന്ന് പറഞ്ഞു, ലോകമാന്യത എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം റിയാ മാത്രമാണ് അഷ്ർക്കുൽ അസ്ഗർ എന്നല്ല, പിന്നെയോ ഇതൊരു ഉദാഹരണം എന്നാണ് റസൂൽ എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മുമ്പ് ഉണർത്തിയതുപോലെ അത് പല ഇനങ്ങളായിട്ടുണ്ട്. ഷിർക്കുൽ അസ്ഗർ തന്നെ ഇപ്പൊ മാഷാ അള്ളാഹു വശീത്ത് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഷിർക്കുൽ അസ്ഗറാണ്. അതേപോലെ തന്നെ തനിക്കൊരു ഉപകാരം കൊണ്ടുവരും, തന്നിൽ നിന്നൊരു ഉപദ്രവം നീക്കും എന്നുള്ള വിശ്വാസമല്ലാതെ കേവലം ഒരാളെ ഒരു ഏലസ് കെട്ടി നൂല് വന്ദിച്ച് അത് ഷിർക്കുൽ അസ്ഹറാണ്. എന്നാൽ തനിക്ക് ഉപദ്രവം ഉണ്ടാക്കും, ഉപകാരം ഉണ്ടാക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ ഏലസ് കെട്ടിയാൽ അത് ഷിർക്കുൽ അക്ബർ തന്നെയാണ്. അതേപോലെ തന്നെ ഷിർക്കുൽ അസ്ഹറിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ള സത്യം ചെയ്യൽ. അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ള കേവലം സത്യം ചെയ്യൽ ഷിർക്കുൽ അസ്ഹറാണ്, ചെറിയ ഷിർക്കാണ്. എന്നാൽ ഒരാളെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അയാളുടെ കുരുത്തം പൊരുത്തം ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ അയാളെ അമിതമായി വിശ്വസിച്ചോ ഭയന്നോ ആണ് ആ സത്യം ചെയ്യുന്നതെങ്കിൽ അത് വലിയ ഷിർക്കാകും, വലിയ ഇഷ്കാരില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഷിർക്കുൽ അസ്ഗർ പലതുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഭയന്നു എന്നുള്ളതാണ്. എന്താണ് ഷിർക്കുൽ അസ്ഗർ? നമ്മൾ പറഞ്ഞു ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ വലിയ ഷിർക്കിലേക്ക് വസീലയാകുന്നത്. ഷറഇൽ അതിന് ഷിർക്ക് എന്ന് പേര് വിളിക്കപ്പെട്ടിട്ടുള്ളത്, മതത്തിൽ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് വലിയ ഷിർക്കിന് വസീലയാകും. കേവലം ചെറിയ ഷിർക്കിന്റെ പേരിൽ വലിയ ഷിർക്ക് ചെയ്ത അയാൾ മില്ലത്തിൽ നിന്ന് പുറത്താവും. എന്നാൽ ചെറിയ ഷിർക്കിന്റെ പേരിൽ ഒരാൾ മില്ലത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ പണ്ഡിതന്മാർ ഷിർക്കുൽ അസ്ഹറിനെയും ഷിർക്കുൽ അക്ബറിനെയും അതിനെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷിർക്കുൽ അസ്ഹറിനെ ഉമ്മത്തികൾക്ക് ഭയന്നു. അതാണ് അധ്യായവുമായിട്ടുള്ള ബന്ധം, ഷിർക്കിനെ കുറിച്ചുള്ള പേടി. ഇവിടെ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റിയായിന്റെ വിഷയം എടുത്ത് പറഞ്ഞത്, റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യതയാണ്. റുയത്ത് എന്നുള്ളതിൽ നിന്നാണ് റിയാ കാണുക എന്നർത്ഥത്തിൽ. റിയാ കാണിക്കലാണ്. മുനാഫിഖിന്റെ റിയാ ഉണ്ട്, മുസ്ലിമിന്റെ റിയാ ഉണ്ട്. മുനാഫിഖിന്റെ റിയാ എന്താ? ഇസ്ലാം പ്രകടിപ്പിച്ച് കുഫറിനെ ഉള്ളിലാക്കിയിട്ടുള്ള പ്രകടനം. യുറാഉനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ ലോകരെ കാണിക്കുന്നു, അള്ളാഹുവിനെ കുറച്ച് മാത്രമേ അവർ സ്മരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് മുനാഫിക്കുകളുടെ റിയ ആണ്, കുഫറിന്റെ റിയ. മുസ്ലിമിന്റെ റിയ ഉണ്ട്. അതെന്താ മുസ്ലിമിന്റെ റിയ? മുസ്ലിമായ മനുഷ്യനിൽ റിയ വരും. അത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, പേരെടുക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നീണ്ട നിസ്കാരം നിർവഹിക്കുക, നീണ്ട റുക്കു നിർവഹിക്കുക, നീണ്ട സുജൂദ് ചെയ്യുക. എന്തിന്? അന്യരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള റിയാഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികൾക്ക് ഭയന്നത് ഈ റിയാ ആണ്. കാരണം ഇത് എല്ലാവരിലേക്കും പെട്ടെന്ന് കയറി വരും. ഈ റിയായിൽ വലിയ ഷിർക്കിൽ അകപ്പെടാത്തവരൊക്കെ ഈ റിയാകാവുന്ന ചെറിയ ഷിർക്കിൽ അകപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ആളുകളിൽ ഇത് വന്നു പോകും. അപ്പൊ ചെറിയ ഷിർക്കിന്റെ പേരിൽ തന്നെ പേടിയാണ്. അപ്പൊ വലിയ ഷിർക്കിന്റെ വിഷയത്തിൽ എത്ര മനുഷ്യന്മാർ ഭയക്കുകയും പേടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം പിന്നീട് നൽകുന്ന ഹദീസ് മൻ മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ, റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മൻ മാത്, ഒരാൾ മരിച്ചു അല്ലെങ്കിൽ വല്ലവരും മരിച്ചു. വഹുവ യദഉ മിൻ ദൂനില്ലാഹ്, എങ്ങനെയാണ് മരിച്ചത്? വഹുവ യദഉ, അവൻ ദുആ ചെയ്യുന്ന അവസ്ഥയിലാണ്. മിൻ ദൂനില്ലാഹ്, അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ ഒഴിച്ചുള്ളവരോട് ദുആ ചെയ്യുന്ന ഹാലിൽ, അവസ്ഥയിൽ ഒരാൾ മരിച്ചാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചത് തന്നെ. അവിടെ ഈ ഹദീസ് അല്ലാത്തവരോട് ദുആ ഇരക്കുന്നവരായി വല്ലവരും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. നരകത്തിൽ പ്രവേശിക്കും എന്നതിന് ദഖലന്നാർ മാദിയായ ഫയലാണ്, ഭൂതകാല ക്രിയയാണ് പ്രയോഗിച്ചത്, തഹ്ഖീഖ് നൽകാൻ വേണ്ടിയിട്ട്. അതായത് നരകപ്രവേശനം ഉറപ്പാണ്, ഭൂതകാലത്ത് നടന്നൊരു സംഭവം എത്ര ഉറപ്പാണോ അത്ര തന്നെ ഉറപ്പുള്ളതാണ് എന്നറിയിക്കാനാണ് ഭാവി കാലക്രിയ പ്രയോഗിക്കേണ്ടടുത്ത് ഭൂതകാലക്രിയ പ്രയോഗിച്ചത്. അപ്പൊ നരകത്തിൽ പ്രവേശിക്കൽ ഉറപ്പാണ് എന്നർത്ഥം. അതുകൊണ്ട് പേടിച്ചോളിയും ഷിർക്കിനെ ഭയന്നോളിയും എന്നതാണ് ഇതിന്റെ തേട്ടം. അതറിയിക്കാനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗം ഇവിടെ പ്രത്യേകം നൽകിയത്. ഇവിടെ മൻ മാത വഹുവ യദുഉ മിൻ ദൂനില്ലാഹ് മിൻ ദൂനില്ലാഹി നിദ്ദൻ. മിന്ദൂനില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മിന്ദൂനി എന്ന് പറഞ്ഞാൽ മാ എന്ന അർത്ഥത്തിൽ വരും. മാ എന്ന അർത്ഥത്തിൽ മിന്ദൂനി പ്രയോഗിക്കും. അപ്പോ മൻ മാത്ത, വല്ലവരും മരിച്ചു. വഹുവ യദുഉ, അവൻ മരിക്കുന്ന ദുആ ഇരക്കുന്ന അവസ്ഥയിൽ. മിന്ദൂനില്ല എന്ന് പറഞ്ഞാൽ മാ അല്ലാ, അള്ളാഹുവോടൊപ്പം. അപ്പൊ അള്ളാഹുവോട് ദുആരക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരോടും ദുആരക്കുന്നുണ്ട്. അങ്ങനെ വല്ലവരും മരിച്ചാൽ അതാണ് മിന്ദൂനി എന്ന് പറഞ്ഞാൽ മാ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ വരും. അപ്പൊ ഇതിനാ മിന്ദൂനില്ല എന്ന് മാ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം പ്രയോഗിച്ചത്? അതൊരു ചോദ്യമാണ്. എന്നാ മാ അല്ല എന്നാണ് പ്രയോഗിച്ചാൽ പോരെ. പിന്നെ എന്തിനാ മിന്ദൂനില്ല എന്ന് പ്രയോഗിച്ച്? ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള അർത്ഥം. അപ്പൊ മൻ മാത്ത വഹുവ യദുഉ മിൻ ദൂനില്ല, അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവരായിട്ട് വല്ലവരും മരിച്ചാൽ എന്നുള്ളതിന് മാ എന്ന് പ്രയോഗിക്കാൻ എന്തിനാ മിന്ദൂനി പ്രയോഗിച്ചത്? മിന്ദൂനി പ്രയോഗിക്കാൻ കാരണം അള്ളാഹുവോടൊപ്പം ആരോടൊക്കെ ദുആ ഇരക്കുന്നുവോ അവരൊക്കെ അള്ളാഹുവിന് താഴെയാണ്, അള്ളാഹുവിനെ കൂടാതെയാണ്, അള്ളാഹുവോട് കിടക്കുന്നവരല്ല എന്നത് അറിയിക്കാൻ കൂടിയാണ്. അതേപോലെ മിൻ ദൂനില്ല എന്നതിന് ഗൈർ എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കും. മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ ഗൈർ എന്ന അർത്ഥത്തിൽ. അപ്പൊ മൻ മാത വഹുവ യദുഉ മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ വഹുവ യദുഉ ഗൈർ അല്ലാ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നവരായി വല്ലവരും മരിച്ചാൽ എന്ന് പറഞ്ഞാൽ മൻ മാത വഹുവ യദുഉ ഇലാഹൻ ഗൈർ അല്ലാ, അല്ലാഹു അല്ലാത്ത ഒരാരാധ്യനോട്, ഇലാഹിനോട് ദുആ ഇരക്കുന്നവരായിട്ട് വല്ലവരും മരിച്ചാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അപ്പോ നരകമാണ് ശിർക്ക് ചെയ്യുന്നവർക്കുള്ളത് എന്ന വിഷയമാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ട് ശിർക്കിനെ ഭയക്കണം എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. അതിനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത്. അടുത്ത ഹദീസ് വലി മുസ്ലിമിൻ അൻ ജാബിറിൻ റളിയല്ലാഹു തആലനു, ഇമാം മുസ്ലിമിന്റെ റിവായത്ത്. വലി മുസ്ലിമിൻ, മുസ്ലിമിൻ ഉണ്ട് എന്നാൽ സഹീഹ് മുസ്ലിമിലുണ്ട്. അൻ ജാബിറിൻ റളിയല്ലാഹു തആലനു, ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആലനുവിൽ നിന്ന്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല പറഞ്ഞു, മൻ ലഖിയല്ലാഹ് ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല ജന്ന വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല നാർ. മൻ ലഖിയല്ലാഹ്, വല്ലവരും അല്ലാഹുവെ കണ്ടുമുട്ടി, എങ്ങനെ കണ്ടുമുട്ടി? ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ, അല്ലാഹുവിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതെ, എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇവിടെ ഈ ഹദീസിൽ മൻ ലഖിയല്ലാഹ്, വല്ലവനും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ, അവിടെ വല്ലവൻ എന്ന് പറഞ്ഞാൽ അതൊരു ആമായ മാനയാണ്, ആരാകട്ടെ. എങ്ങനെ കണ്ടുമുട്ടി? ലാ യുശ്രിക്കു ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ, ഷൈഅൻ യാതൊന്നിനെയും. അപ്പൊ രണ്ട് ഉമുമുണ്ട്, ഏതൊരാളാകട്ടെ അള്ളാഹുവെ കണ്ടുമുട്ടി, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ. അവിടെ രണ്ടാമത്തെ ഉമ്മും അതാണ് ബിഹി, യാതൊന്നിനെയും. യാതൊന്നിനെയും എന്ന് പറഞ്ഞാൽ അത് നബിയാകട്ടെ, വലിയാകട്ടെ, ഷെയ്ഖാകട്ടെ, ജിന്നാകട്ടെ, ഷെയ്ത്താനാകട്ടെ, മലക്കാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, ആരാകട്ടെ, അതാണ് അവിടെ രണ്ട് ഉമുമുണ്ട്. ഒന്ന്, ആരാണോ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഏ യാതൊന്നും, അപ്പൊ യാതൊന്നും അള്ളാഹുവിൽ ശിർക്ക് വെക്കാതെ അള്ളാഹുവെ കണ്ടുമുട്ടുന്നവർ എന്ന് പറഞ്ഞാൽ മരണത്തിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവിടെ ദഖലൽ ജന്ന എന്നാ പറഞ്ഞത്, ശരിക്കും ദഖല ഫിഉൽ മാദിയാണ്, ഭൂതകാല ക്രിയയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. പക്ഷേ അവിടെ എന്തിനാ വർത്തമാന അല്ല ഭാവി കാലക്രിയക്ക് പകരം ഭൂതകാലക്രിയ കൊണ്ടുവന്നത്? തഹ്ഖീഖിന് വേണ്ടിയാണ്. അയാളുടെ സ്വർഗപ്രവേശനം സുനിശ്ചിതം അള്ളാഹുവിന്റെ ഔദാര്യത്താൽ എന്നുള്ളത് അറിയിക്കാനാണ് ആ ദഖല എന്ന ക്രിയ ഭൂതകാലക്രിയ അവിടെ കൊണ്ടുവന്നത്. ഇതേപോലെ ഹദീസിന്റെ മറ്റേ ഭാഗം, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്, വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല അൽജന്ന. വമൻ ലഖിയഹു, വമൻ ഒരാൾ, ലഖിയഹു അവനെ കണ്ടുമുട്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടി. എങ്ങനെ കണ്ടുമുട്ടി? യുശ്രിക്കു ബിഹി, അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവനായി, ഷൈഅൻ വല്ലതിനെയും, ദഖലന്നാർ അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗത്തിലുള്ള രണ്ട് ആമുണ്ട്, ഒന്ന് രണ്ട് ഉമുമായ പ്രയോഗമുണ്ട്. ഒന്ന്, ഏതൊരാളാണോ ഷിർക്ക് വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ഏതാളായാലും അല്ല, അത് നബിയാകട്ടെ, നബി എന്നുള്ളത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലൈൻ അഷ്റക്ത് ലൈഹബത്ത, സങ്കല്പിക്കുക, അങ്ങനെ സങ്കല്പിച്ചാൽ ലൈൻ അഷ്റക്ത, താങ്കളാണ് ഷിർക്ക് വെക്കുന്നത് എങ്കിൽ, ലൈഹബത്ത അമലുക്ക്, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അപ്പോ ഷിർക്ക് വെക്കുന്നവർ ആരായാലും, അറിവുള്ളവരായാലും അറിവില്ലാത്തവരായാലും, മഹത്തുക്കളായാലും അല്ലാത്തവരായാലും, ആരാകട്ടെ, അതാണ് അമ്മൻ എന്നുള്ളതിന്റെ പ്രയോഗം, അതൊരു ഉമൂമിന്റെ മാനയാണ് നൽകുന്നത്. വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, ഷൈഅൻ അതും ആമായിട്ടുള്ള നക്കിരയാണ്, ആമായിട്ടുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താകട്ടെ ഷിർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിൽ എന്തിനെ കൊണ്ട് ഷിർക്ക് വെച്ചാലും, എന്താ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അവിടെയും ദഖലന്നാർ എന്നുള്ളതിന് ഭാവി കാലക്രിയ പ്രയോഗിക്കുന്നതിന് പകരം ഭൂതകാലക്രിയാണ് പ്രയോഗിച്ചത്. അത് തഹ്ഖീഖിനെ ഇഫാദത്ത് ചെയ്യാനാണോ, ഉറപ്പാണ് നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളത് അറിയിക്കാനാണ്. അപ്പോ അള്ളാഹുവിൽ ഷിർക്ക് വെച്ചുകൊണ്ട് ഏതൊന്നിനെ ഷിർക്ക് വെച്ചാലും, ആരാണ് ഷിർക്ക് വെക്കുന്നത്, ആര് ഷിർക്ക് വെച്ചാലും അവർ നരകത്തിൽ പ്രവേശിക്കും എന്നാണ് ഹദീസ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഷിർക്കിനെ ഭയക്കണം എന്ന അധ്യായത്തിൽ ഈ ഹദീസിന്റെ ഭാഗവും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരികയുണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്കിന്റെ ഗൗരവമാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വ അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ഷിർക്കിനെ തൊട്ട് രക്ഷക്ക് ദുആ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ കേട്ട്, റസൂലുള്ളാഹി സ്വലാ വസ്സലാമ തങ്ങൾ ദുആ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക് അൻ ഉശ്രിക ബിക ഷൈഅൻ അഅലമു വഅസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, അൻ ഉശ്രിക ബിക ഷൈഅൻ അഅലമു, അറിഞ്ഞുകൊണ്ട് വല്ലതും നിന്നിൽ ഞാൻ ഷിർക്ക് വെക്കുന്നതിനെ തൊട്ട്, വഅസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, വിട്ടുവീഴ്ച തേടുന്നു, മിമ്മാ ലാ അഅലം, ഞാൻ അറിഞ്ഞിട്ടില്ലാത്തതിനെ തൊട്ട്, പറഞ്ഞുകൊണ്ട് വല്ലതും നിന്നിൽ ഷിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു, അറിഞ്ഞിട്ടില്ലാത്തതിൽ അള്ളാഹുവെ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ആ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞു, ഷിർക്കിൽ നിന്ന് അള്ളാഹുവിനോട്, ഷിർക്കിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടിയത്, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അപ്പൊ ഷിർക്കിന്റെ വിഷയം ആളുകൾ അത് നിസ്സാരമായി കാണുവാനോ നിസ്സാരവൽക്കരിക്കുവാനോ ഒരിക്കലും പാടുള്ളതല്ല, വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ നൽകിയ ആയത്തുകളുടെയും ഹദീസുകളുടെയും വിഷയങ്ങളാണ് അതറിയിക്കുന്ന ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്ലാസ്സായിട്ട് ഇവിടെ ഉണർത്തുകയുണ്ടായത്. ഷിർക്കിനെ ഭയക്കുന്നവർ ഷിർക്ക് എന്ത് എന്ന് പഠിക്കണം. ഷിർക്ക് എന്താണ്, ഷിർക്കിന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ്, എന്തിന് ഷിർക്കിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, ഷിർക്കിന്റെ ഇനങ്ങൾ ഏത് എന്ന് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ മനുഷ്യന്മാർ അതിൽക്ക് പോവില്ല. അതേപോലെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്താ, വസീലയായിട്ടുള്ള കാര്യങ്ങൾ, അത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ മാർഗേണ പ്രവേശിക്കില്ല. കാരണം ആ മാർഗേണ പ്രവേശം ഷിർക്കിൽ കൂപ്പുകുത്തും. അപ്പോ അറഫ്തു ഷർ ലാലി ഷർ, ഷെറ് ഞാൻ മനസ്സിലാക്കി. എന്തിന് ഷെറ് പ്രവർത്തിക്കാനോ ഷെറ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല, പിന്നെയോ വലാക്കിൽ തവക്കീഹി, ഷെറിനെ സൂക്ഷിക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഷെറിനെ അറിയണം. എന്തിന് ഷെറിനെ സൂക്ഷിക്കാൻ, ഷിർക്കിനെ നമ്മൾ എന്താണ് ഷിർക്കി എന്നറിയണം, ഷിർക്കിന്റെ ഇനങ്ങൾ ഏത് എന്നറിയണം. വലിയ ഷിർക്ക് ഏത്, ചെറിയ ഷിർക്ക് ഏത്, ഗോപ്യമായ ഷിർക്ക് ഏത്, വലിയ ഷിർക്കും ചെറിയ ഷിർക്കും തമ്മിലെ വ്യത്യാസം എന്ത്, ചെറിയ ഷിർക്കും വൻപാപങ്ങളും തമ്മിലെ വ്യത്യാസം എന്ത്, ഇത് മനസ്സിലാക്കണം. എന്തിന് നമ്മൾ അതിൽ പോയി വീഴാതിരിക്കാൻ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തൗഹീദ് എന്ത് എന്ന് മനസ്സിലാക്കണം, തൗഹീദിന്റെ ഇനങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കണം. എന്താണ് തൗഹീദുൽ ഉലൂഹിയ, എന്താണ് തൗഹീദുർ റുബൂബിയ, എന്താണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തിന്, അതിൽ മാത്രം നമ്മൾ ജീവിക്കാൻ, അത് മാത്രം നമ്മൾ ആദർശമായിട്ട് കൊണ്ടു നടക്കാൻ. അപ്പൊ നമ്മൾ തൗഹീദിൽ ജീവിക്കും, ഷിർക്കിൽ നിന്ന് അകന്നു കഴിയും. ഷിർക്കിനെ ഭയക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇതാണ്, ഷിർക്ക് മനസ്സിലാക്കുക, ഷിർക്കിന്റെ ഇനങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് ഷിർക്കിന്റെ പരിധിയിൽപ്പെടുക, അത് ശരിക്ക് കൃത്യമായി അളന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഷിർക്കിനെ ഭയക്കുന്നവർക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം അവർ തൗഹീദിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് തൗഹീദ്, തൗഹീദിൽ അതിന്റെ ഇനങ്ങൾ ഏതെല്ലാം, അത് ആദർശമായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബ് തൗഹീദിന്റെ തുടർന്നുള്ള അധ്യായങ്ങൾ തൗഹീദിനെ വിശദീകരിക്കാനാണ്, ഷിർക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുമാണ്. നമുക്കതിന്റെ വിവിധ ഭാഗങ്ങളും വിഷയങ്ങളും ഇതിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിലും അവന്റെ തൗഹീദാകുന്ന ആദർശത്തിലും അള്ളാഹു നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മാഇൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.